Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Tasmam mithya mithya pratiya nimittatvad sashariratvasya മിഥ്യാ പ്രത്യ നിമിത്തത്വ സശരീരത്വസ്യ. അതുകൊണ്ട് എന്താണ് സശരീരത്വം? ആത്മാവ് ശരീരത്തോടുകൂടി ഇരിക്കുക എന്ന് പറയുന്നത് ഭ്രാന്തി നിമിത്തമാണ്. ആ ഒരു വിഷയം ചർച്ച ചെയ്താണ് ഇവിടെ എത്തിയത്. ആത്മാവിൽ വരുന്ന സശരീരത്വം, എനിക്ക് ശരീരമുണ്ട്, ഞാൻ ശരീരത്തോടുകൂടി ഇരിക്കുന്നു എന്ന് പറയുന്നത് ഭ്രാന്തി നിമിത്തമാണ്. അതുകൊണ്ട് സിദ്ധം ജീവതോപി വിദുഷു അശരീരത്വം. അതുകൊണ്ട് ഒരു കാര്യം സിദ്ധമായി, ഒരുവൻ ജ്ഞാനിയാണെങ്കിൽ ജീവിച്ചിരിക്കെ തന്നെ അയാൾക്ക് അശരീരത്വം വരുന്നു. അതിനാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത്. അയാൾ ജീവിച്ചിരിക്കെ തന്നെ അയാൾക്ക് അശരീരത്വം വരുന്നു. മരിച്ചതിന് ശേഷമല്ല, മരിച്ചതിന് ശേഷം പോലും വാസ്തവത്തിൽ അശരീരത്വം വരുന്നില്ല. എന്തുകൊണ്ട്? മരണം എന്ന് പറയുമ്പോൾ സ്ഥൂല ശരീരത്തിന്റെ നാശം എന്ന് മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ. മരണത്തോടുകൂടി അശരീരത്വം സിദ്ധിക്കുന്നില്ല, കാരണം സൂക്ഷ്മ ശരീരം അവിടെ ശേഷിക്കുന്നുണ്ട്. അപ്പോൾ അശരീരത്വം എന്ന് പറയുന്നത് ജ്ഞാനിക്കും വരാം. അശരീരത്വം എന്താണ്? ആ ശരീരാഭിമാനം നശിക്കുക. അതാണ് ജീവതോപി വിദുഷോ അശരീരത്വം. വിദ്വാന് ജീവിച്ചിരിക്കേ തന്നെ അശരീരത്വം വരുന്നു, മരണശേഷമല്ല എന്ന്. തഥാച ബ്രഹ്മവിത്ത് വിഷയാ ശ്രുതി. ബ്രഹ്മവിത്തിനെ കുറിച്ച് പറയുന്ന ശ്രുതി ഇക്കാര്യം പറയുന്നുണ്ട്. ബൃഹദാരണ്യത്തിൽ തദ്യഥിർവയനി വത്മീകേ മൃത പ്രത്യസ്ഥ ശൈത ഏവമേവ ഇതം ശരീരം ശേതി അധായം അശരീരോ അമൃത പ്രാണോ ബ്രഹ്മൈവ തേജയേവ തദ്യഥ. അത് എപ്രകാരമാണ് ആ വിദ്വാന്റെ അശരീരത്വം, ജ്ഞാനിയുടെ അശരീരാവസ്ഥ, ശരീരത്തോടുകൂടിയിരിക്കെ തന്നെ ജ്ഞാനി അശരീരിയാകുന്നു, അതെങ്ങനെ? അതിനൊരു ഉദാഹരണം പറയുന്നു. അഹി സർപ്പം, നില്ലൊയനി അതിന്റെ സർപ്പത്തിന്റെ തോല്, സർപ്പത്തിന്റെ തൊക്ക് തൊലി, പാമ്പ് പൊഴിച്ചു കഴിയുക, പാമ്പ് പൊഴിച്ചു കളയുന്നതിന്റെ തൊലി, പാമ്പിന്റെ പടം. വത്മീകേ വത്മീകത്തിൽ ചിതൽപുറ്റൽ, അതിലാണല്ലോ പാമ്പ് താമസിക്കുന്നു. ചിതൽപുറ്റൽ നോക്കിയാൽ ചിലപ്പോൾ പാമ്പ് അതിന്റെ പുറംചട്ട, അതിന്റെ ചട്ട പൊഴിച്ചിട്ടിരിക്കുന്നതാണ്. മൃത അത് ജീവനില്ലാതെ പ്രത്യസ്ഥ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ശൈല കിടക്കുന്നു. അത് നമ്മൾ കാണാറുണ്ട്. ചിതൽപുറ്റൽ നോക്കി കഴിഞ്ഞാൽ പാമ്പിന്റെ ചട്ട, അത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന കാണാം. ഏവമേവ ഇതം ശരീരം ശരി, അതുപോലെ വിദ്വാന്റെ ശരീരവും കിടക്കുന്നു ഈ പ്രപഞ്ചത്തിൽ. ചിതൽപുറ്റിൽ എങ്ങനെയാണോ പാമ്പിന്റെ ആ ചട്ട കിടക്കുന്നത് ജീവനില്ലാതെ, അതുപോലെ ഈ വിദ്വാന്റെ ശരീരവും ആ വിദ്വാൻ വ്യവഹാര സമയത്ത് ജീവിച്ചിരിക്കെ തന്നെ ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നു. ഇതം ശരീരം ശരി, അതുപോലെ കിടക്കുന്നു. എങ്ങനെ? ജീവനില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട, ജീവിച്ചിരിക്കെ തന്നെ അതിൽ അഭിമാനമില്ലാതെ, ആ ശരീരം കൊണ്ട് പിന്നീട് കാര്യസിദ്ധിയൊന്നുമില്ല. അതുകൊണ്ടത് പ്രത്യസ്ഥ ഉപേക്ഷിക്കപ്പെട്ടതുപോലെ ജ്ഞാനിക്ക് പിന്നെ ആ ശരീരം കൊണ്ട് ഈ ലോകത്തിലൊന്നും നേടാനില്ല. തനിക്കായിട്ട് ശരീരം കൊണ്ട് നേടേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞ് കൃതകൃത്യനായി. എന്നാലും ശരീരം ഉപേക്ഷിക്കപ്പെട്ടതുപോലെ ആ ശരീരം കിടക്കുന്നു എന്നത് അധായം അശരീരോ. അങ്ങനെയാണ് ഈ ജ്ഞാനി അശരീരൻ എന്ന് പറയുന്നത്, ആ രീതിയിലാണ്. അല്ലാതെ ശരീരം മരിച്ചു എന്നുള്ള രീതിയിലല്ല, മരിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. അല്ലെങ്കിൽ മൂർധാവിലൂടെ പ്രാണൻ ക്രമിച്ചു പോയി മുക്തനായി എന്നുള്ള അർത്ഥത്തിലല്ല, ജീവിച്ചിരിക്കുകയല്ല. അധായം അശരീര, അതാണ് ഇവിടെ വിദ്വാന്റെ അശരീരത്വം എന്ന് പറയുന്നത്. അമൃത, വാസ്തവത്തിനവൻ മരിക്കുന്നില്ല. ഇവിടെ ശരീരം മരിച്ചിട്ടുള്ള അശരീരത്വമല്ല, ജീവനോടെ ഇരിക്കുകയല്ല. പ്രാണഹ അതെന്ന് പറയുന്നത് ജീവനോടെ ഇരിക്കുന്നു. ആ പ്രാണൻ സ്പന്ദനം ഉണ്ടായിരിക്കെ തന്നെ അവിടെ അശരീരത്വം വരുന്നു. ബ്രഹ്മ ഏവ, ആ വിദ്വാൻ എന്താണ്? ബ്രഹ്മം തന്നെയാണ്. തേജ ഏവ, തേജസ്വരൂപിയാണ്, ജ്ഞാനസ്വരൂപിയായിരിക്കുന്നു. ശരീരം കാണപ്പെടുന്നു, ശരീരം കൊണ്ട് വ്യവഹാരങ്ങളെല്ലാം നടക്കുന്നു, എന്നാലും അയാൾ അശരീരിയായിരിക്കുന്നു, ബ്രഹ്മസ്വരൂപിയായിരിക്കുന്നു, ജ്ഞാനസ്വരൂപിയായിരിക്കുന്നു എന്ന് ശ്രുതി തന്നെ ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് അശരീരത്വം എന്ന് പറയുന്നത് ആകാം, അതായത് ജീവിച്ചിരിക്കുക തന്നെ ഒരാൾക്ക് മുക്തനാകാൻ കഴിയുമോ ആകാം എന്നുള്ളതിന് പ്രമാണമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ ഒന്നുകൂടി വിശദീകരിക്കുന്നു. സചക്ഷുരചക്ഷുരിവ സകർണോ അകർണ ഇവ സവാ ഗവാ ഇവ സമന അമന ഇവ സപ്രാണോ അപ്രാണ ഇവ ഇതി എന്നും പറയുന്നുണ്ട്. സചക്ഷു അചക്ഷുരിവ, അജക്ഷു സചക്ഷുരിവാന്നാണ് അന്വയിക്കുന്നത്. അജക്ഷു, വാസ്തവത്തിൽ ആത്മാവിന് കണ്ണില്ല, പക്ഷേ സചക്ഷുരിവ, കണ്ണുള്ളവനെ പോലെ ഇരിക്കുന്നു. അതായത് ജ്ഞാനിയുടെ വ്യവഹാരം എങ്ങനെ നടക്കും നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ടല്ലോ, എങ്ങനെ ജ്ഞാനി വ്യവഹരിക്കുന്നു?
ഞാൻ ഈ വ്യവഹാരങ്ങളൊക്കെ സംഭവിക്കുമോ അതിന് സമാനം പറയണു. എന്താണ് ആ ചക്ഷു? വാസ്തവത്തിൽ അവിടെ കാണാൻ കണ്ണില്ല, ആത്മാവാണ്, ബ്രഹ്മയേവ എന്ന് പറഞ്ഞു. ആത്മസ്വരൂപിയായിരിക്കുന്നു, ഈശ്വര സ്വരൂപിയായിരിക്കുന്നു, പക്ഷെ സചക്ഷുരിമ കണ്ണുള്ളവനെ പോലെ വിവരിക്കുന്നു. വീണ്ടും കാണുന്നു, നമ്മ കാണുന്നു. സകർണോ അകർണ ഇവ, അകർണ അകർണനാണ് എന്നാലും സകർണ ഇവ, ഇവ അവിടെ ചേർക്കും. ചെവികൾ ഉള്ളത് പോലെ കേൾക്കുന്നു, പറയുന്ന കേൾക്കുന്നു, അതങ്ങനെ സംഭവിക്കും എന്നാണ്. സവാഗ് അവാഗ് ഇവ, ആത്മസ്വരൂപിയായിരിക്കുന്നു, അജ്ഞാനം നിശ്ചിച്ചു, ശരീരബന്ധം അറ്റുപോയി, എന്നാലും വീണ്ടും സംസാരിക്കുന്നുണ്ടല്ലോ. പറയുന്നു അവാക്, വാക്കില്ല അവിടെ, അവനിൽ വാക്കില്ല, ഇല്ല എങ്കിലും എന്ത് ചെയ്യുന്നു, സവാഗ് ഇവ, വാക്കുള്ളതുപോലെ സംസാരിക്കുന്നു, കാണുന്നുണ്ട്. സമന അമന ഇവ, അമന വാസ്തവത്തിൽ മനസ്സില്ല, ആ ഞാനീ മനസ്സ് അവിടെ നശിച്ചു കഴിഞ്ഞു, അജ്ഞാനം നശിച്ചു, അജ്ഞാനകാര്യമാണ് മനസ്സ്. ആ മനസ്സ് നശിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്യുന്നു, സമനായിവ, മനസ്സുള്ളതുപോലെ ചിന്തിക്കുന്നതായി കാണുന്നു, ചിന്തിച്ച് സംസാരിക്കുന്നു. സമനായിവ, മനസ്സുള്ളതുപോലെ തോന്നുന്നു. സപ്രാണോ അപ്രാണയവ, വാസ്തവത്തിൽ എന്താണ്, ആ ശരീരം ചലിക്കാൻ കൂടി പാടില്ല. എന്തുകൊണ്ട്? അജ്ഞാനം, അജ്ഞാനത്തിന്റെ കാര്യമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ. ആ പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മഭൂതങ്ങളുടെ കാര്യമാണ് ഈ പ്രാണൻ. ആ പ്രാണനാണ് ശരീരത്തിലിരുന്ന് പ്രാണന വ്യാപാരം ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ശരീരത്തിൽ ആ പ്രാണൻ ഉണ്ടായിരുന്നാലേ ശരീരത്തിന് ചലിക്കാൻ പറ്റും, ആ ശരീരം കൊണ്ട് പ്രവൃത്തികളെല്ലാം നടക്കും. അപ്പോൾ പ്രാണന് കാരണമായിരിക്കുന്ന, പരമകാരണമായിരിക്കുന്ന അജ്ഞാനം നശിച്ചു. നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് കാരണം നശിച്ച കാര്യം എങ്ങനെ നിൽക്കും? അതുകൊണ്ട് വാസ്തവത്തിൽ എന്താണ്, അപ്രാണനാണ്. അജ്ഞാനി പ്രാണരഹിതനാണ്, എന്നാലും സപ്രാണ ഇവ, പ്രാണൻ ഉള്ളതുപോലെ ആ ശരീരത്തിൽ നമ്മൾ പ്രാണന വ്യാപാരം ശ്വാസോച്ഛ്വാസം അതിനെ ആശ്രയിച്ചു വരുന്ന ബാക്കി എല്ലാ ഇന്ദ്രിയ വ്യാപാരങ്ങളും എല്ലാം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ജീവൻ മുക്തി സംഭവിക്കുകയാണ്. ജീവിച്ചിരിക്കുക തന്നെ അജ്ഞാനം അതിന്റെ കാര്യസഹിതമായി നശിച്ചു കഴിഞ്ഞാലും വീണ്ടും അനുവർത്തിക്കുന്നു. ഇതിനാണ് നമ്മൾ ബാധ്യത അനുവർത്തി എന്ന് പറഞ്ഞ് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പൊ മുക്തി എന്ന് പറയുന്ന ഒരവസ്ഥ വരാം. നമ്മൾ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ അതിന് വൈരുദ്ധ്യം ഉണ്ടാകുന്നു. കാരണം നശിച്ചു, പിന്നെ ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ നിലനിൽക്കും, പിന്നെ എങ്ങനെ വ്യവഹാരം നടക്കും. അത് നമ്മൾ കാര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ വരുന്ന വൈരുദ്ധ്യമാണ്. ജ്ഞാനിയുടെ അനുഭവത്തിൽ യാതൊരു വൈരുദ്ധ്യവും അവിടെയില്ല. ഖചക്ഷു എന്ന് പറഞ്ഞാൽ കണ്ണില്ല, ഖചക്ഷുരിവ, തിരിച്ചിവ തിരിച്ചെടുക്കണം. ഖചക്ഷുരിവ, കണ്ണുള്ളത് പോലെ, വാസ്തവത്തിൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഉള്ളതുപോലെ നമുക്ക് അനുഭവപ്പെടും. അത് അന്വയിക്കണമെന്ന്, നമ്മുടെ അന്വയിക്കുന്നത് അന്വയിച്ചാണ് എന്റെ ശരിക്കുള്ള അർത്ഥം കൊടുക്കേണ്ടത്. വാസ്തവത്തെ നമ്മളെ ബോധിപ്പിക്കുന്ന എന്താണ്? അത് കണ്ണുണ്ടെന്നുള്ള ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എന്താണ്? കണ്ണില്ലെന്നാണ്. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ എങ്ങനെ അതിനാണ് അചക്ഷു എന്ന് പറയുന്നത്, ഇല്ലാന്ന്. അചക്ഷു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്, എന്നാ ഉള്ളതുപോലെ തോന്നും. വാസ്തവത്തെ നമ്മളെ ബോധിപ്പിക്കുന്ന എന്ത് ഉണ്ടെന്ന് ബോധിപ്പിക്കാനല്ല, ഇല്ല എന്നുള്ളതാണ് മുഖ്യം. നമ്മൾ പ്രധാനമായി ബോധിപ്പിക്കേണ്ടത് എന്ത്? ഇല്ലാന്ന്. അതുകൊണ്ട് അചക്ഷു. പക്ഷെ അനുഭവത്തിൽ എങ്ങനെ ഉണ്ട്? ഉള്ളത് എങ്ങനെ സചക്ഷുരിക. അതുകൊണ്ടാണ് ഇവയെ അവിടെ അന്വേഷിക്കുന്നത്. വാസ്തവത്തിൽ നമ്മൾ ബോധിപ്പിക്കാൻ ശ്രുതി താല്പര്യപ്പെടുന്നു, നമ്മുടെ അനുഭവം തമ്മിൽ വൈരുദ്ധ്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അചക്ഷുരിവ എന്നുള്ളതിന് അത് അചക്ഷുഹു സചക്ഷുരിവ ആണ്. അപ്രാണോ ശമനാശുദ്ധ, നേരത്തെ പറഞ്ഞു അപ്രാണനാണ് അമനനാണ് എന്നെല്ലാം മുമ്പ് പറഞ്ഞു. അതാണ് മുഖ്യമായി ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അനുഭവത്തിന് പിന്നെ എന്ത് സമാധാനം? നമ്മൾ കാണുന്നതിന് ഒരു സമാധാനം വേണമല്ലോ. അതിന് പറയുന്നു സചക്ഷുരിവ, കണ്ണുള്ളത് പോലെ തോന്നുന്നു. സ്മൃതി രവി, ഇക്കാര്യം സ്മൃതിയിലും പറയുന്നുണ്ട്. ഗീതയിൽ എന്താണ്, സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ വിദ്യാഗ്രഹ സ്ഥിതപ്രജ്ഞ ലക്ഷണാനി ആചക്ഷണാഹ വിദുഷ സർവപ്രവൃത്തി അസംബന്ധം ദർശയതി. ഗീതയുടെ രണ്ടാം അധ്യായത്തിൽ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം എന്താണെന്ന് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധി സ്ഥിതിധീരി കിം പ്രഭാഷേത കിം ആസീത പ്രചേതത്തിന് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഈ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം? എന്താണ് ആത്മനിഷ്ഠയിലിരിക്കുന്നവൻ എന്ത് പറയുന്നു, എങ്ങനെ പറയുന്നു, എങ്ങനെ നടക്കുന്നു, എങ്ങനെ ഉടുക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചോദിക്കുന്നു. എങ്ങനെ ആണ് അയാളുടെ അനുഭവം ഉണ്ടായിരിക്കും അത് ചോദിക്കുമ്പോൾ അവിടെ ഭഗവാൻ സമാനം പറയുന്നു. പ്രജഹാദീയത കാമാൻ സർവാൻ പാർത്ഥ എന്ന് പറഞ്ഞ് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങൾ തുടർന്ന് പറയുന്നുണ്ട്. ആത്മനീയം ആത്മനപ്രജ്ഞ സദോച്ചരി ദുഃഖേശ്വന വിജ്ഞമന സുഖേഷു ദുഃഖദസ്മി ഈതരാഗ ഭയക്രോധ അനുഭിസ്നേഹ എന്ന് പറഞ്ഞതിനെ തുടർച്ച അവിടെ കുറച്ച് ശ്ലോകങ്ങളിലൂടെ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ അതിലെന്താണ്? സ്ഥിതപ്രജ്ഞ ലക്ഷണാനി ആചക്ഷാണാഹ, സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങളെ ആചക്ഷാണാഹ പറയുന്നതായ ആ സ്മൃതി വിദുഷ സർവപ്രവൃത്തി അസംബന്ധം ദർശിച്ചു. വിദ്വാന് ഒരു പ്രവൃത്തിയുമായിട്ടും വാസ്തവത്തിലുള്ള ബന്ധമില്ല. ദുഃഖേഷ അനുദ്വിഗ്നമന സുഖേഷു ദുഃഖദസ്പൃഹ, ആ സ്ഥിതപ്രജ്ഞന് ദുഃഖങ്ങൾ വന്നു ചേരുന്നു. പക്ഷെ അനുദ്വിഗ്നമനാഹ, ആ ദുഃഖം കൊണ്ട് മനസ്സ് അസ്വസ്ഥമാവുന്നില്ല, ദുഃഖങ്ങൾ വരുന്നില്ല എന്നല്ല, വന്നു ചേരും. സുഖേഷു, സുഖങ്ങൾ അതുപോലെ വന്നു ചേരും. ഹൃദപ്രജ്ഞന്റെ അന്ധകരണത്തിലും സുഖങ്ങൾ വന്നു ചേരും. പക്ഷെ ആ സുഖങ്ങൾ എന്താണ്? അത് ആ സ്ഥിതപ്രജ്ഞയെ ബാധിക്കുന്നുണ്ട്. അത് വീണ്ടും സ്പൃഹയെ ഉണ്ടാക്കുന്നു. ആകാശം നിശ്ചലമായിരിക്കും. നിശ്ചലമായിരിക്കുന്ന, നിസ്സംഗമായിരിക്കുന്ന ആകാശങ്ങൾ, കർമ്മേഘങ്ങൾ വന്നാലും ആകാശത്തെ ബാധിക്കുന്നുണ്ട്. വെളുത്ത മേഘം വന്നാലും കറുത്ത മേഘം വന്നാലും ആകാശത്തിന് ഒന്നുപോലെ ഒന്നും ആകാശത്തെ സ്പർശിക്കുന്നില്ല. അതുപോലെ വിദ്വാന്റെ സ്ഥിതപ്രജ്ഞതയിൽ സുഖദുഃഖങ്ങൾ കടന്നു വന്നാലും അത് ആ സ്ഥിതപ്രജ്ഞതയെ ഭഞ്ജിക്കുന്നില്ല, അതിനെ വിളക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതാണ് ജീവൻമുക്തി എന്ന് പറയുന്നത്. പ്രപഞ്ച ജീവൻമുക്തി എന്ന് പറയുന്നത് പ്രപഞ്ച വിസ്മൃതിയല്ല, പ്രപഞ്ച ഭാനം ഉണ്ടാകാതിരിക്കുകയല്ല, പ്രപഞ്ചം അസ്തമിച്ചു പോവുകയല്ല. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ദന്തങ്ങളും ഇവിടെ ചലനാത്മകമായി കാണപ്പെടുന്ന സർവദന്തങ്ങളിൽ നിലനിൽക്കെ അതൊന്നും അസ്ഥിതപ്രജ്ഞയെ ബാധിക്കുന്നില്ല. അങ്ങനെയുള്ള ദൃഢപ്രജ്ഞ ആ മുക്തനിൽ ഇരിക്കുന്നു. അത് പക്ഷെ അതെല്ലാം ബാഹ്യമായി ഉണ്ട്, ആന്തരികമായി ഒന്നും സ്പർശിക്കുന്നില്ല. അതാണ് സർവപ്രവൃത്തി അസംബന്ധം ദർശിക്കുന്നു. തസ്മാത് അവഗത ബ്രഹ്മാത്മഭാവസ്യ യഥാപൂർവം സംസാരിക്കും. അതുകൊണ്ട് നേരത്തെ പറഞ്ഞു, ആത്മാവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടായാലും വീണ്ടും സംസാരിത്വം കാണുന്നുണ്ടല്ലോ. അശ്വാദി വിശ്വ വിശേഷ എന്നുള്ള ഭാഗത്ത് ചർച്ച ചെയ്താണ് വീണ്ടും കരയുന്നതും ചിരിക്കുന്നതും ഒക്കെ കാണുന്നുണ്ടല്ലോ. ഞാനീ വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുണ്ടല്ലോ. അവരെന്നു അവഗത ബ്രഹ്മാത്മഭാവത്തെ, ഈ ബ്രഹ്മാത്മഭാവത്തിന്റെ അനുഭവം ഉണ്ടായവന് യഥാപൂർവം ഇന്ന് സംസാരിക്കും, പഴയതുപോലെ വീണ്ടും സംസാരിക്കും ഇല്ല. ബാഹ്യമായി കാണുന്ന അത് വച്ചുകൊണ്ട് അയാൾ സംസാരിയാണെന്ന് നിർണയിക്കാൻ പാടില്ല. അയാളുടെ ആന്തരികമായ ഭാവത്തിൽ സംസാരിത്വം ഇല്ല എന്നാണ് വ്യക്തമായി പറയുന്നത്. യസ്യതു യഥാപൂർവം സംസാരിത്തും നാസു അവഗത ബ്രഹ്മാത്മഭാവി അനവദ്യം പറയുന്നു. ഇനി ആരിലെങ്കിലും സംസാരിത്വം കാണുന്നുണ്ട്, അയാൾ ശ്രവണം ചെയ്തു, പക്ഷെ അയാൾ വീണ്ടും സംസാരിത്വം കാണുന്നുണ്ടെങ്കിൽ എന്നാണ് മനസ്സിലാക്കണം. കാരണം വേദം പഠിച്ചവർ തന്നെ വീണ്ടും സംസാരികളായി കാണുന്നുണ്ട്. തത്വമസിയൊക്കെ അവര് ശ്രമിച്ചിരിക്കുകയാണ്, അവരുടെ സംസാരിത്വം കാണുന്നുണ്ട്. വീണ്ടും കർമ്മകാണ്ഡത്തിനും മറ്റും മുഴുകിയിരിക്കുന്നു, ദേഹാഭിമാനത്തോടുകൂടിയിരിക്കുന്നു, അജ്ഞാനികളെ പോലെ ഫലത്തെ ഉദ്ദേശിച്ച് കർമ്മം ചെയ്യുന്നു. യഥാപൂർവ്വം സംസാരിത്വം പഴയതുപോലെ വീണ്ടും സംസാരിത്വം ഉണ്ടാവുന്നുണ്ട്. ശ്രുതി വാക്യം ശ്രവിച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ മനസ്സിലാക്കുന്നത് എന്താണ്? അസവു അവഗത ബ്രഹ്മാത്മഭാവ, അയാൾക്ക് ഈ ബ്രഹ്മാത്മാ അനുഭൂതി ഉണ്ടായിട്ടില്ല ഈ ജനവദ്യം. അതുകൊണ്ട് നമ്മുടെ സിദ്ധാന്തത്തിൽ യാതൊരു ദോഷവുമില്ല. വ്യക്തികൾക്കനുസരിച്ച് അങ്ങനെയൊക്കെ സംഭവിക്കാം. ഒരാൾ ശ്രവിക്കുന്നു, ശ്രവണം ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു, അയാൾക്ക് അനുഭവം ഉണ്ടാകുന്നില്ല, ഈ തത്വബോധം ഉണ്ടാകുന്നില്ല. ഉണ്ടാകാതിരുന്നാൽ വീണ്ടും അയാൾ സംസാരിയായി തന്നെ തുടരും. അത് ഉപദേശത്തിന്റെയോ ശാസ്ത്രത്തിന്റെയോ കുഴപ്പമല്ല, അത് വ്യക്തിയുടെ തകരാറാണ്. സിദ്ധാന്തത്തിൽ അതുകൊണ്ട് ദോഷമൊന്നും വരുന്നില്ല. ഇവിടെ ഇത്രയും പറയുന്നുള്ളൂ, ആർക്കാണോ ഈ ബ്രഹ്മാത്മബോധം ഉണ്ടായത് അയാൾ സംസാരിക്കും, അയാളെ ഈ സാംസാരികമായ സുഖദുഃഖങ്ങളൊന്നും ബാധിക്കത്തില്ല. യത് പുനരുക്തം ശ്രവണാത് പരാജീനയോർ മനന നിധ്യാസിനയോർ ദർശന വിധിശേഷത്വം ബ്രഹ്മണോ എന്ന സ്വരൂപ പര്യവസായിത്വം ഇരി. മുമ്പ് വൃത്തികാരൻ പറഞ്ഞു, ഒരു ചോദ്യം ചോദിച്ചു, അതിന് സമാധാനം പറയുകയാണ്. ആത്മാവിനെ ശ്രവിക്കണമെന്ന് മാത്രമല്ല പറഞ്ഞത്, തത്വമസീനെ ശ്രവിച്ച് ആത്മബോധമുണ്ടായി എന്നാലെല്ലാം അവസാനിച്ചു. പക്ഷെ അതങ്ങനെയല്ല, വീണ്ടും മനനവും നിധ്യാസനവും വിധിച്ചിരിക്കുന്നു. അപ്പം മനന നിധ്യാസനങ്ങൾ ധ്യാനക്രിയയുടെ കർമ്മമാകും എന്ന് നേരത്തെ പറഞ്ഞല്ലോ. വീണ്ടും അതിന്റെ എല്ലാം അംഗമാകും ബ്രഹ്മം. ബ്രഹ്മത്തെ ധ്യാനിക്കണം, ധ്യാനക്രിയയ്ക്ക് ബ്രഹ്മം കർമ്മമാകും. അപ്പൊ വിധിശേഷമാകും, വേദാന്ത വിധിയുടെ അംഗമായി ബ്രഹ്മവും. അപ്പൊ അത് വസ്തുബോധകമല്ല ശ്രുതി എന്നെല്ലാം നേരത്തെ പറഞ്ഞു. അതിന് വീണ്ടും സമാധാനം വ്യക്തമാക്കുകയാണ്. ശ്രവണാത് പരാജീനയോർ, ശ്രവണത്തിന് ശേഷം മനന നിധ്യാസനയോ മനനവും ധ്യാനവും ദർശന വിധിച്ചിരിക്കുന്നു ശ്രുതിയിൽ. മന്ദവ്യോ നിരുദ്ധ്യാസിതവ്യ എന്ന് വിധിച്ചിരിക്കുന്നതുകൊണ്ട് വിധിശേഷത്വം ബ്രഹ്മണോ, ബ്രഹ്മം വിധിയുടെ അംഗമാണ്, വിധിയുടെ കർമ്മമാണ്. യാഗാദികളെ പോലെ തന്നെ ബ്രഹ്മത്തിനും ധ്യാനത്തെ വിധിച്ചിരിക്കുകയാണ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ സ്വരൂപ പര്യവസായിത്വം, ബ്രഹ്മസ്വരൂപത്തെ ബോധിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അതിനെ നിഷേധിക്കുന്നു എന്ന വൃത്തികാരന്റെ അഭിപ്രായത്തെ നിഷേധിക്കുന്നത് ശരിയല്ല. അവഗത്യർത്ഥത്വാ മനന നിധ്യാസനയോ, മനനവും നിധ്യാസനവും ജ്ഞാനത്തിന് വേണ്ടിയാണ്, അത് കർമ്മമല്ല. കർമ്മത്തിന് വേണ്ടിയല്ല എന്നർത്ഥം, അത് ജ്ഞാനത്തിന് വേണ്ടിയാണ്. അവഗത്യർത്ഥത്വ അതിനുവേണ്ടിയാണ് മനനവും നിധ്യാസനവും വിചരിക്കുന്നത്. അതെങ്ങനെയാണെന്നെല്ലാം നമ്മൾ വിശദീകരിച്ചു. യദി ഹി അവഗതം ബ്രഹ്മ അന്യത്ര വിനീചിയത ഭവയത്തതാ വിശേഷം, ബ്രഹ്മത്തെ മനസ്സിലാക്കി മറ്റെന്തെങ്കിലും അതിനെ അംഗമായി നിർദ്ദേശിച്ചാലേ വിധിയുടെ അംഗമാകട്ടോ. ഇതങ്ങനെയല്ല, ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റെല്ലാം കർമ്മങ്ങളവിടെ അവസാനിക്കുകയാണ്, പിന്നെ ധ്യാനം അവസാനിക്കുന്നു, പിന്നെ ധ്യാനത്തിന്റെ കർമ്മം അതാകുന്നില്ല. അതാണ് യദി ഹി അവഗതം ബ്രഹ്മ, ബ്രഹ്മത്തെ അറിഞ്ഞതിന് ശേഷം അന്യത്ര വിനിയോഗിച്ചത് മറ്റെന്തിനോടെങ്കിലും അതിനെ ബന്ധിച്ചു കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ഒന്നിന്റെ അംഗമായി കഴിഞ്ഞാൽ ഭവയത്തത വിധിശേഷിപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വിധിയുടെ അംഗമാകും. എങ്ങനെയാണ് ദധി എന്ന് പറയുന്ന ഒരു വസ്തുവിനെ ബോധിപ്പിക്കുന്നു, അറിഞ്ഞതിന് ശേഷം പറയുന്നു അതിന്റെ യാഗത്തിന് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ദധി എന്ന് പറയുന്നത് എന്താ വിധിയുടെ അംഗമായി, ഒരു യാഗവിധിയുടെ അംഗമായി. ബ്രഹ്മത്തെ അതുപോലെ മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ധ്യാനിക്കാൻ പറയുന്നില്ല. ബ്രഹ്മത്തെ ധ്യാനിക്കുന്നുണ്ടെങ്കിൽ അത് അറിയുന്നതിന് മുമ്പാണ്, അറിഞ്ഞതിന് ശേഷം ധ്യാനമില്ല, അതുകൊണ്ട് അത് വിശേഷമല്ല എന്നർത്ഥം. അത് തദസ്ഥി മനന നിധ്യാസനയോ രവി ശ്രമണവ അവഗത്യർത്ഥത്വ. അതുകൊണ്ടെന്നാണ് അങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല, ഇത് വിശേഷമാകുന്നില്ല. ബ്രഹ്മത്തെ അറിഞ്ഞതിന് ശേഷം ബ്രഹ്മത്തെ ധ്യാനിക്കാൻ പറയുന്നില്ല. അതുകൊണ്ട് ശ്രുതിയിൽ മന്ദവ്യഹ നിരുദ്ധ്യാസുരവ്യഹ എന്നെല്ലാം വിധിച്ചിരിക്കുന്നത് ശ്രവണത്തെ പോലെ തന്നെ ജ്ഞാനത്തിന് വേണ്ടിയാണ്. അവഗത്യർത്ഥത്വ തസ്മാതെന്ന പ്രതിപത്തി വിധി വിഷയതയാ ശാസ്ത്ര പ്രമാണകത്വം ബ്രഹ്മണാഹ സംഭവതി. അതുകൊണ്ടെന്താണ് പ്രതിപത്തി വിധി ഉപാസനാ വിധിയുടെ വിഷയം എന്നുള്ള നിലയ്ക്ക് അല്ല ശാസ്ത്രം ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നത്. യഥ സ്വതന്ത്രമേവ പ്രമാതൃത്വം സ്വതന്ത്രമേവ ബ്രഹ്മശാസ്ത്ര പ്രമാണകം. അതുകൊണ്ടെന്താണ് ബ്രഹ്മം പിന്നെ ശാസ്ത്രം പ്രമാണമാണ്, അത് സ്വതന്ത്രമാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് ബ്രഹ്മത്തിന്റെ ബോധകമാണ്. തത്വാവേദകം പ്രമാണം എന്ന് പറയും. മറ്റു പ്രമാണങ്ങളിൽ നിന്നെല്ലാം ഉള്ള വ്യത്യാസം പ്രത്യക്ഷം അനുമാനം തുടങ്ങിയ പ്രമാണങ്ങളിൽ നിന്നെല്ലാം ശ്രുതിക്കുള്ള പ്രത്യേകത എന്താണത്? തത്വാവേദകം പ്രമാണമാണ്, തത്വത്തെ ബോധിപ്പിക്കുന്ന പ്രമാണം. അതൊന്നേ ഉള്ളൂ. മറ്റു പ്രമാണങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ചക്ഷുരാദി പ്രമാണങ്ങളിൽ നിന്നും നമുക്ക് പ്രമ ഉണ്ടാകുന്നുണ്ടെങ്കിലും ചക്ഷുരാദികളൊന്നും തത്വാവേദകമല്ല. ശ്രുതി എന്ന് പറയുന്നത് എന്താണ്? തത്വാവേദകമായ പ്രമാണമാണ്, തത്വത്തെ മാത്രം അത് ബോധിപ്പിക്കുന്നത്. കാരണം ശ്രുതി ബോധിപ്പിക്കുന്നത് ത്രികാല അബാധിതമായിരിക്കുന്ന സത്യത്തെയാണ്. അതുകൊണ്ട് മറ്റു പ്രമാണങ്ങളിൽ നിന്നും അതിന് വിലക്ഷണതയുണ്ട്, പ്രത്യേകതയുണ്ട്. ബ്രഹ്മ ശാസ്ത്ര പ്രമാണകം വേദാന്തവാക്യ സമന്വയാ തത്വസമന്വയാത് എന്ന് പറയുന്ന ആ സൂത്രത്തെവിടെ ആശയത്തെവിടെ ഉപസംഹരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് സ്വതന്ത്രമേവ ബ്രഹ്മശാസ്ത്ര പ്രമാണകം. ബ്രഹ്മം എന്ന് പറയുന്നത് ശാസ്ത്രം സ്വതന്ത്രമായി അതിനെ ബോധിപ്പിക്കുന്നു. വേദാന്തവാക്യ സമന്വയ വേദാന്തവാക്യങ്ങൾ ഇതിൽ സമന്വഗതമായിരിക്കുന്നു, സ്വതന്ത്രമായി ഇതിനെ ബോധിപ്പിക്കുന്നു. ഇതി സിദ്ധം തത്വസമന്വയ എന്ന് പറയുന്ന സൂത്രത്തിന്റെ ആശയം ഇവിടെ പൂർണ്ണമായി എന്നാണ്. ഏവം ചസതി അഥാദോ ബ്രഹ്മജിജ്ഞാസൈതി തദ്വിഷയ പൃഥക് ശാസ്ത്രാരംഭ ഉപപദ്ധ്യതി. അതുകൊണ്ട് എന്താണ് അഥാദോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയും എന്ന് ആ ബ്രഹ്മത്തെ വിഷയമാക്കിക്കൊണ്ട് പ്രത്യേകിച്ചൊരു ശാസ്ത്രം വ്യാസമഹർഷി തുടങ്ങിയതും യുക്തമായിരിക്കുന്നു. കാരണം ഇത് അതിനു വേണ്ടിയിട്ടാണ്. ബ്രഹ്മം എന്ന് പറയുന്ന ആ വസ്തുവിനെ ശ്രുതി സ്വതന്ത്രമായി ബോധിപ്പിക്കുന്നു. ആ കാര്യം നമുക്ക് മനസ്സിലാക്കി തരാനാണ് ധർമ്മ ജിജ്ഞാസയ്ക്ക് ശേഷം ജൈമിനി ഒരു ശാസ്ത്രം ജയിച്ചതിന് ശേഷം വ്യാസൻ മറ്റൊരു ശാസ്ത്രത്തെ ജയിച്ചത്. പ്രതിപത്തി വിധി വരത്തിയേഹി അധാതു ധർമ്മ ജിജ്ഞാസ ഏവ ആരബ്ധത്വ പൃഥക് ശാസ്ത്രം ആരബ്ധീത. പറയുന്നു ഇത് വീണ്ടും ഉപാസനയ്ക്ക് വേണ്ടിയായിരുന്നുവെങ്കിൽ, ഉത്തരമീമാംസയും ഉപാസനയെ ബോധിപ്പിക്കാനായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ശ്രുതി ഉപാസനയിലൂടെയാണ് ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നതെങ്കിൽ, ഉപാസനയുടെ കർമ്മമായിട്ടാണ് ഈ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നതെങ്കിൽ, അധാതു ധർമ്മ ജിജ്ഞാസ എന്ന് പറയുന്ന പൂർവ്വകാന്ഡം മാത്രം മതിയായിരുന്നു. പിന്നീട് ഉത്തരകാന്ഡത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. വേദാന്ത ശാസ്ത്രം വ്യാസമഹർഷി രചിക്കേണ്ട ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല. എന്തുകൊണ്ട്? ഉപാസന എന്ന് പറയുന്നത് മാനസികമായ ക്രിയയാണ്. ബാഹ്യമായ കർമ്മങ്ങൾ ചെയ്ത് ശുദ്ധി വരുന്നതിന് വേണ്ടി ഉപാസന എന്ന് പറയുന്ന കർമ്മത്തെ പൂർവ്വകാന്ഡത്തെ തന്നെ വിധിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. ഉത്തരകാന്ഡം പ്രത്യേകിച്ച് വ്യാസമഹർഷി തുടങ്ങിയത് സ്വതന്ത്രമായി ഈ ബ്രഹ്മവസ്തുവിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രതിപത്തി വിധിപരത്തി ഉപാസന വിധിപരമാണ്, ഉപാസന വിധിയാണ് അതിന്റെ താല്പര്യം എന്ന് വന്നു കഴിഞ്ഞാൽ അധാതോ ധർമ്മ ജിജ്ഞാസ ഇത്യവാരബ്ധത്വ അധാതോ ധർമ്മ ജിജ്ഞാസ എന്ന് പൂർവ്വമീമാംസ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ പൃഥക് ശാസ്ത്രം ആരംഭിക്കുക, പ്രത്യേകിച്ചൊരു ശാസ്ത്രം ഇവിടെ തുടങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു. ആരംഭ്യമാണം ചെയ്യും ആരംഭ്യത, ഇനി അങ്ങനെ തുടങ്ങിയാൽ തന്നെ ഇങ്ങനെ തുടങ്ങണമായിരുന്നു. എന്താണ് അധാത പരിശിഷ്ട ധർമ്മ ജിജ്ഞാസ, കർമ്മത്തെ കുറിച്ചെല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞു, ഇനി ഉപാസനയെ കുറിച്ച് ചർച്ച ചെയ്യണം. അതിനുവേണ്ടി പരിശിഷ്ട ധർമ്മ ജിജ്ഞാസ എന്ന് പറഞ്ഞായിരുന്നു വ്യാസൻ ശാസ്ത്രം ആരംഭിക്കേണ്ടിയിരുന്നത്. പക്ഷെ വ്യാസൻ അങ്ങനെയല്ല ശാസ്ത്രത്തെ ആരംഭിച്ചത്, ബ്രഹ്മ ജിജ്ഞാസ എന്നാണ്. അതുകൊണ്ട് ഇത് ഉപാസനാ വിധിയുടെ വിഷയമല്ല. അധാത കൃത്വർത്ഥ പുരുഷാർത്ഥയോർ ജിജ്ഞാസ. അതിനൊരു ഉദാഹരണം പറയുകയാണ്. പൂർവ്വമീമാംസയുടെ മൂന്നാമത്തെ അധ്യായത്തിൽ യാഗത്തിന്റെ അംഗി ഭാവത്തെ കുറിച്ച് ചർച്ച ചെയ്തു. ഏതാണ് അംഗങ്ങൾ, ഏതാണ് അംഗികൾ എന്ന് ചർച്ച ചെയ്തതിനു ശേഷം പിന്നീട് ഓരോ അംഗങ്ങളും അത് യാഗത്തിന്റെ അംഗമാണോ അതോ യാഗകർത്താവിന്റെ അംഗമാണോ എന്നെല്ലാം പ്രത്യേകിച്ച് വിചാരം ചെയ്യുന്നതിന് വേണ്ടി നാലാം അധ്യായം തുടങ്ങുമ്പോൾ അതാത് കൃത്വർത്ഥ പുരുഷാർത്ഥയോർ ജിജ്ഞാസ എന്ന് പറഞ്ഞ് വീണ്ടും ഒരു ജിജ്ഞാസ ആരംഭിക്കുന്നുണ്ട്. ഈ ഇത് ഏത് യാഗം, ഏത് യാഗത്തിന്റെ അംഗം, യാഗത്തിന്റെ അംഗമാണോ അതോ പുരുഷന്റെ അംഗമാണോ, കർത്താവിന്റെ അംഗമാണ്. ഈ തരത്തിലെല്ലാം കൂടെ പ്രത്യേകിച്ച് ഒരു ജിജ്ഞാസ ആരംഭിക്കുന്നു. അതുപോലെ വീണ്ടും എന്താണ് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ള ജിജ്ഞാസ ആയി ഈ അദ്വൈത വേദാന്തം ആരംഭിച്ചതിന് വേദാന്ത ശാസ്ത്രം. പക്ഷെ അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്, മറിച്ച് എന്താണ് ബ്രഹ്മാത്മൈക്യ അവഗതി അവഗതി അപ്രതിജ്ഞാത ഇനി തദർത്ഥയുക്ത ശാസ്ത്രാരംഭ. പക്ഷെ പൂർവമീമാംസയിൽ എന്താണ് ബ്രഹ്മാത്മാവഗതി അവിടെ പറഞ്ഞില്ല. ആ ബ്രഹ്മാത്മാവഗതി ബ്രഹ്മാത്മ ബോധം ആ ജ്ഞാനത്തിന് വേണ്ടി ഇവിടെ എന്ത് ചെയ്തു പുതിയൊരു ശാസ്ത്രം ആരംഭിച്ചു. യുക്തം തന്നെ അധാതു ബ്രഹ്മജിജ്ഞാസായി. ബ്രഹ്മമല്ല ഇവിടുത്തെ വിഷയമെങ്കിൽ ഇങ്ങനെ ഒരു ശാസ്ത്രത്തിന്റെ തന്നെ ആവശ്യമില്ലെന്നാണ്. തസ്മാത് അഹം ബ്രഹ്മാസ്മീഹി ഏത് ദിവസാനായവ സർവേ വിധേഹ സർവാണി ചൈതരാണി പ്രമാണാനി. അതുകൊണ്ട് എന്താണ് സർവവിധികളും സർവശാസ്ത്രങ്ങളും എന്താണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ളതിൽ അവസാനിക്കുന്നു. ഈ ബോധത്തിൽ സർവം അവസാനിക്കുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് സർവേ വിധേയ സർവവിധികളും സർവാണി പ്രമാണാനി സർവാണി ഇതരേണ ഇതരാണി പ്രമാണാനി സർവ പ്രമാണങ്ങളും. ഇക്കാര്യം ഇനി അടുത്ത് വിശദമായി ചർച്ച ചെയ്യും. അടുത്ത് വരുന്ന ഭാഗത്തിൽ സർവവിധികളും ഇതിനു വേണ്ടിയിട്ടാണ്. നഹി അഹേയ അനുവാദേ അദ്വൈത ആത്മഭാവ ആത്മാവഗതോ നിർവിഷയാണി അപ്രമാതൃകാണിക പ്രമാണാനി ഭവിമർഹന്തി. അഹേയവും അനുവാദേയവുമായ എടുക്കാനോ തള്ളാനോ കഴിയാത്തതായ ഈ ബ്രഹ്മാത്മ അവഗതോ ഈശ്വരബോധം അത് വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? നിർവിഷയാണി. പിന്നെ ഈ പ്രമാണങ്ങൾക്കൊന്നും വിഷയമില്ലാതെ വരുന്നു. അപ്രമാതൃകാണി പ്രമാണാനി ഭവിതം. പിന്നീട് ഈ പ്രമാണങ്ങൾക്കൊന്നും നിലനിൽപ്പില്ല, എല്ലാ പ്രമാണങ്ങളോടെ അസ്തമിക്കുന്നു. ആത്മബോധം ഉണ്ടായതിനു ശേഷം എല്ലാ പ്രമാണങ്ങളുടെയും പ്രമാതൃത്വം പ്രമാണത്വം അസ്തമിക്കുന്നു. അവിടെ പ്രമാതൃത്വമില്ല. പ്രമാണം പ്രമേയം പ്രമാതാവ് എന്ന് പറയുന്ന ത്രിപുടി വ്യവഹാരങ്ങളെല്ലാം അവിടെ അവസാനിക്കുന്നു. അപിത്യാഹു ഇക്കാര്യത്തെ കുറിച്ച് ആചാര്യസ്വാമികൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആചാര്യന്മാര് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം പറയുന്നു. ഗുണമിഥ്യാത്മനോസത്യ പുത്രദേഹാദി ബാധനാ സദ്ബ്രഹ്മാഹ ഇത്യേവം കാര്യം കഥം ഭവേ. അതായത് ആത്മ അനുഭവം സാധാരണ മനുഷ്യന് രണ്ടു തരത്തിലാണ് അനുഭവപ്പെടുന്നത്, ഗൗണമായും മിഥ്യയും. ഒരു വ്യക്തി ഭാര്യ പുത്രൻ ഇതിലെല്ലാം താനെന്ന് അഭിമാനിക്കുന്നു. അതിന് ഗൗണാത്മബോധം എന്ന് പറയാം. അതിന് ഭാര്യയും പുത്രനും ഒക്കെ വേറെയാണെന്നറിയാം, എന്നാലും അതിന് താനെന്ന് കരുതുന്നു. എന്തുകൊണ്ട്? അത് ദുഃഖിക്കുമ്പോൾ താൻ ദുഃഖിക്കുന്നു, അവര് സുഖമായിരിക്കുമ്പോൾ താൻ സുഖമായിരിക്കുന്നു. ഇതിന് ഗൗണാത്മബോധം എന്ന് പറയുന്നു. ശരീരത്തിൽ വരുന്നു അതുപോലെ ആത്മബോധം, ഇത് ഈ ശരീരം താനാണെന്ന് കരുതുന്നു. അതാണ് മിഥ്യാത്മബോധം. അപ്പൊ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തീരുന്നു ഗൗണാത്മബോധവും മിഥ്യാത്മബോധവുമാണ് ഉള്ളത്. അത് ഞാനോട് പറയുന്നു, ഗൗണമിഥ്യാത്മനോ ഗൗണാത്മാവും മിഥ്യാത്മാവും ഇല്ലാതായി ആർക്ക് മുഖ്യ ആത്മബോധം വന്നു കഴിഞ്ഞാൽ. അപ്പൊ മുഖ്യാത്മബോധം ഗൗണാത്മബോധം മിഥ്യാത്മബോധം, ഭാര്യാപുത്രാദികളുള്ള ഗൗണാത്മബോധം, ശരീരത്തിലുള്ള മിഥ്യാത്മബോധം, യഥാർത്ഥ ആത്മാവിലുള്ള മുഖ്യ ആത്മബോധം. ആ മുഖ്യ ആത്മബോധം വന്നു കഴിഞ്ഞാൽ ഗൗണമിഥ്യാത്മനോ അസത്യം. അവിടെ പിന്നെ ഗൗണാത്മാവ് മിഥ്യാത്മാവ് ഈ ഭാവനകളെല്ലാം ഇല്ലാതാകുന്നു. പുത്രദേഹാദി ബാധന പുത്രനുള്ള ആത്മബോധം അത് നശിക്കുന്നു, ദേഹത്തിലുള്ള ആത്മബോധം അതെല്ലാം നശിക്കുന്നു. സദ്ബ്രഹ്മാഹമിത്യേവം ബോധേ. പിന്നീട് വരുന്നു സദ്ബ്രഹ്മാഹം ഞാൻ സത്തായ ആത്മാവാണ് എന്ന് മാത്രമേ ബോധമാണ്. അങ്ങനെയുള്ളവന് കാര്യം കഥം ഭവേ അവൻ പിന്നെ എന്ത് കാര്യം, എങ്ങനെ നിലനിൽക്കും അവൻ പിന്നെ എന്ത് കർത്തവ്യം, അവൻ കർത്തവ്യത്തെ ബുദ്ധിയില്ല, അവന് പിന്നെ ചെയ്യേണ്ടതായിട്ട് യാതൊന്നും ഇല്ല. അത് തന്നെ വിശദീകരിക്കുന്നു. അന്വേഷ്ടവ്യാത്മവിജ്ഞാന പ്രാക് പ്രമാതൃത്വമാത്മന അന്വിഷ്ട പ്രമാദേവ ആത്മ ദോഷാദി വർജിത. അന്വേഷ്ടവ്യാത്മവിജ്ഞാന അന്വേഷ്ടവ്യമായിരിക്കുന്ന അന്യേയമായിരിക്കുന്ന അറിയേണ്ടതായിരിക്കുന്ന ആത്മാവ്, ആ ആത്മാവിനെ കുറിച്ചുള്ള വിജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് അറിയപ്പെടേണ്ടിയിരിക്കുന്ന ആത്മാവ്, ആ ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് പ്രമാതൃത്വം ആത്മന. അതിനു മുമ്പാണ് ആത്മാവ് പ്രമാതാവായിരിക്കുന്നത്, പ്രമാണ വ്യവഹാരം നടക്കുന്നത്, ആത്മാവിന് പ്രമ അനുഭവം ഉണ്ടാകുന്നതെല്ലാം. ഇപ്പോ ഈ വാസ്തവത്തിൽ നമ്മൾ അറിയേണ്ടിയിരിക്കുന്ന ആത്മാവിനെ അറിയുന്നതിന് മുമ്പാണ് അന്വിഷ്ടസ്യാ. ആത്മാവ് അറിയപ്പെട്ടു കഴിഞ്ഞാലോ അന്വിഷ്ടസ്യാ, അറിയപ്പെട്ടു കഴിഞ്ഞാലോ പ്രമാദേവ ആത്മദോഷാദി വർജിത. അതുവരെ ഇതിനെല്ലാം അന്വേഷിച്ചുകൊണ്ടിരുന്ന പ്രമാതാവ് അവൻ തന്നെ എന്താകുന്നു, പാപദോഷാദികൾ എല്ലാം ഒഴിഞ്ഞ് കേവല ആത്മസ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു. ആത്മാവിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവൻ തന്നെ അവന്റെ എല്ലാ ദോഷങ്ങളും എന്ത് വരുന്നു, ആത്മസ്വരൂപിയായി തീരുന്നു ആത്മാവിനെ അറിഞ്ഞു കഴിയുമ്പോൾ എന്നാണ് ആ പറയുന്നതിന്റെ താല്പര്യം. ദേഹാത്മ പ്രത്യയോ യദ് പ്രമാണത്വേന കൽപ്പിത ലൗകികം തദ്വേ ഇത് ഇതം തദ്വ ഇതം പ്രമാണം ആത്മനിശ്ചയ ഇതി എന്നും പൂർവാചാര്യന്മാർ പറയുന്നുണ്ട്. എന്താണ് യദ്വത്, എപ്രകാരമാണോ ദേഹാത്മ പ്രത്യേക കൽപ്പിത പ്രമാണം ചെയ്യാം. ഈ ദേഹാത്മബോധം കൽപ്പിതമാണ്. ഈ ദേഹാത്മബോധം ഇതിനെ ആശ്രയിച്ചുകൊണ്ടാണ് എല്ലാ പ്രമാണങ്ങളും ഇവിടെ അംഗീകരിച്ചിരിക്കുന്നത്. ദേഹമാണ് ആത്മാവ് എന്നുള്ള ബോധത്തെ ആശ്രയിച്ചുകൊണ്ട് എല്ലാ പ്രമാണങ്ങളെയും ശ്രുതിയെ വരെ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നു. പ്രമാണമായിട്ട് അതിൽ നിന്ന് നമുക്ക് അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥമായ അനുഭവം നമ്മളിപ്പോ കരുതുന്ന എല്ലാ അനുഭവങ്ങൾക്കും ആധാരമായിരിക്കുന്ന എന്താണ്? ഈ കൽപ്പിതമായ ദേഹാത്മബോധമാണ്. ഇതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ശരിയായ അറിവിന്, അതായത് ഈ ദേഹാത്മബോധത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ശാസ്ത്രം ചർച്ച ചെയ്യുന്നത്, ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്നത്, ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, മുക്തിയെ കുറിച്ച് ചിന്തിക്കുന്നത്, സാധനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് എല്ലാം എന്താണ്? മറ്റ് ലൗകിക വ്യവഹാരങ്ങളും എല്ലാം എന്താണ്? ഈ ദേഹത്തിലുള്ള അഹംബോധം, അജ്ഞാനകാരിയമായ ദേഹാത്മബോധം കൽപ്പിതമായ ബോധത്തെ ആശ്രയിച്ചിട്ടാണ്. അങ്ങനെ ആശ്രയിച്ചിട്ടെങ്കിലും ഇതൊന്നും ഭ്രമമാണെന്ന് നമ്മൾ പറയുന്നില്ല. ഇതെല്ലാം ഭ്രമയാണ്, യഥാർത്ഥമായ അറിവാണ് എന്ന രീതിയിലാണ് നമ്മുടെ എല്ലാ വ്യവഹാരങ്ങളും നടക്കുന്നത്. അതുപോലെ സദ്ദേവ ഇതം ലൗകികം പ്രമാണം ആ ആത്മനിശ്ചയ, ആത്മബോധം ഉണ്ടാകുന്നത് വരെ ഇതം ലൗകികം പ്രമാണം, മറ്റു പ്രമാണങ്ങളല്ല പ്രത്യക്ഷാദി വ്യവഹാരങ്ങളും എല്ലാം എന്താണ്? ആത്മബോധം ഉണ്ടാകുന്നത് വരെ പ്രമാണമാണ്. ഇതിനെല്ലാം പ്രമാണമായി സ്വീകരിക്കുന്നു. എല്ലാ പ്രമാണങ്ങളെയും ആത്മബോധം ഉണ്ടാകുന്നത് വരെ, അതായത് വ്യാവഹാരിക തലത്തിൽ ഇതെല്ലാം പ്രമാണമാണ്. ആത്മബോധം ഉണ്ടായതിന് ശേഷമേ ഇതെല്ലാം അപ്രമാണമായി തീരുന്നുള്ളൂ എന്നാണ്. അപ്പോൾ പരമാർത്ഥത്തിൽ നമ്മൾ സാധാരണ ചോദിക്കും, പരമാർത്ഥത്തിൽ ബ്രഹ്മം മാത്രമേ സത്യമുള്ളൂ, ബാക്കിയെല്ലാം മിഥ്യയാണെങ്കിൽ പിന്നെ ഇതിനെയെല്ലാം നമ്മൾ എങ്ങനെ പ്രമാണത്തിന് സ്വീകരിക്കും? ശാസ്ത്രവും ഗുരുവും എല്ലാം മിഥ്യയായല്ലോ. കാരണം ദേഹത്തിൽ അഭിമാനം ഉള്ളതുകൊണ്ടാണ് സശരീരത്വം, ആ സശരീരത്വം കൊണ്ടാണ് ഈ ജന്മം ജീവിതം ഇങ്ങനെ തുടരുന്നത്. അപ്പോൾ ഇതിന് മൂലകാരണമായിരിക്കുന്ന അജ്ഞാനം ആണ്. അജ്ഞാന നശിക്കാതെ അജ്ഞാന ബോധത്തോടുകൂടി ഇരുന്നു കൊണ്ടാണ് ശാസ്ത്രത്തെയും ഗുരുവിനെ എല്ലാം സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ ശാസ്ത്രവും ഗുരുവും ഒക്കെ ബോധിപ്പിക്കുന്നത് എങ്ങനെ പ്രമേയാകും? ഇതെല്ലാം എങ്ങനെ സത്യമാകും? കാരണം ഇതെല്ലാം ആധാരമായിരിക്കുന്ന അജ്ഞാനമല്ല. ഇതിനെയെല്ലാം എങ്ങനെ നമുക്ക് പ്രമാണമായി സ്വീകരിക്കാൻ പറ്റും? അത് പറയുന്നു, ആത്മബോധം ഉണ്ടാകുന്നത് വരെ എന്നാണ് ഇതെല്ലാം പ്രമാണമാണ്. ആത്മബോധം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ഇതിനൊന്നും സ്ഥാനമില്ല. അപ്പോൾ ഗുരുനൈവ ശിഷ്യ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതുവരെ ഇതിനെല്ലാം പ്രമാണമുണ്ട്. അതുകൊണ്ട് അതുകൊണ്ടാണ് വ്യാവഹാരിക സത്ത എന്ന് പറഞ്ഞ് ഇതിനെ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ വ്യവഹാരം നടക്കുമ്പോൾ ഇതിനെല്ലാം പ്രമാണമായി സ്വീകരിച്ചുകൊണ്ടും ഇതിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങളെല്ലാം യഥാർത്ഥമാണെന്ന് അംഗീകരിച്ചുകൊണ്ടാണ് ഒരാൾ മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് ശാസ്ത്രം വിരിക്കുന്ന ധർമ്മധർമ്മങ്ങൾക്കും പുണ്യഭാവങ്ങൾക്കും എല്ലാം ആത്മബോധം ഉണ്ടാകുന്നത് വരെ പ്രസക്തിയുള്ളൂ. അപ്പോൾ പരമാർത്ഥത്തിൽ ആത്മാവ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പുണ്യഭാവങ്ങളില്ല, തനിക്ക് യഥേഷ്ടമെന്നും ചെയ്യാം, അങ്ങനെയൊന്നും ആത്മബോധം ഇല്ലാത്ത ഒരുവന് ചിന്തിക്കാൻ അവകാശമില്ല. അവിടെ തസ്മാശാസ്ത്രം പ്രമാണം ദേ കാര്യ അകാര്യ വസ്തുത, കാര്യമേത് അകാര്യമേത്, ധർമ്മമേത് അധർമ്മമേത്, ഇത്തരം കാര്യങ്ങളെല്ലാം നിർണ്ണയിക്കുന്നതിന് ശാസ്ത്രത്തെ പ്രമാണമായി സ്വീകരിക്കണം, ഗുരുവിനെ പ്രമാണമായി സ്വീകരിക്കണം, സാധനകൾ അനുഷ്ഠിക്കണം, കർമ്മകാന്ഡത്തിനെല്ലാം അവിടെ പ്രസക്തിയുണ്ട്, അധികാരി ഭേദമനുസരിച്ച് ഇതെല്ലാം നിലനിൽക്കുന്നു എന്നാണ്. ഇതിനെല്ലാം ആത്മനിശ്ചയത്തിന് മുമ്പ് നിലനിൽക്കൊണ്ട് ആത്മനിശ്ചയത്തിന് ശേഷം മാത്രമേ, ആത്മജ്ഞാനിക്ക് മാത്രമേ ഇതെല്ലാം അപ്രമാണമായി തീരുന്നുള്ളൂ. അതുകൊണ്ട് ശാസ്ത്രം ആവശ്യമുണ്ടോ, ഗുരു ആവശ്യമുണ്ടോ, സാധന ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം ആത്മജ്ഞാനിയെ സംബന്ധിച്ച് ശരിയാണ്, അജ്ഞാനിയെ സംബന്ധിച്ച് അതൊന്നും ശരിയല്ല, അതെല്ലാം ആവശ്യമുണ്ട് എന്നാണ്. ഇത് പൂർവാചാര്യന്മാരുടെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞ് സൂത്രം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ തത്വസമന്വയ എന്ന് പറയുന്നതിന്റെ താല്പര്യം ഇവിടെ വ്യക്തമാക്കി. വേദാന്ത വാക്യങ്ങൾ താല്പര്യപൂർവ്വം ആ പരമാത്മ വസ്തുവിനെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ആ ബ്രഹ്മശാസ്ത്ര പ്രമാണകമാണ്, ശാസ്ത്രം അതിനെ ബോധിപ്പിക്കുന്നു. ആ വിഷയം പറഞ്ഞാണ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. അത് ഏതുവരെ അത് ശാസ്ത്രത്തിന് ശാസ്ത്രം അതിന് പ്രമാണമാണ്? അത് പറഞ്ഞു ആത്മനിശ്ചയം വരെ. അതിൽ ശാസ്ത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റേത് പ്രമാണത്തെ അപേക്ഷിച്ചും ശാസ്ത്രം എന്ന് പറയുന്നത് തത്വാവേദകമായ പ്രമാണമാണ്. കാരണം ശാസ്ത്രം ബോധിപ്പിക്കുന്നത് അബാധിതമായ സത്യത്തെയാണ്. അങ്ങനെ അബാധിതമായ ഒരിക്കലും നശിക്കാത്ത തത്വത്തെ ബോധിപ്പിക്കുന്നതുകൊണ്ട് മറ്റു പ്രമാണങ്ങളെയൊക്കെ അപേക്ഷിച്ച് ശ്രുതി പ്രമാണത്തിന് പ്രാമാണ്യം കൂടുതലാണ്. മറ്റു പ്രമാണങ്ങളിലൂടെ നമ്മൾ അറിയുന്ന അനുഭവങ്ങളുടെ വിഷയങ്ങളെല്ലാം നശിച്ചു പോകും, ശ്രുതി ബോധിപ്പിക്കുന്ന ആ വിഷയം മാത്രം നശിക്കുന്നു. അതുകൊണ്ട് അതിന് വിശേഷതയുണ്ട്. ഇവിടെ ഒരു സംശയമുണ്ട്, വട്ട് ഉള്ള ഒരാൾക്ക് കർമ്മഫലം ഉണ്ടോ എന്നാണ്. മുമ്പ് തന്നെ നമ്മൾ ഈ വട്ടിനെ ചർച്ചാ വിഷയമാക്കിയതാണ്. നമ്മുടെ ശാസ്ത്രത്തിന്റെ വിഷയമല്ല ഒരിക്കലും വട്ട്, അത് വട്ടന്മാരുടെ തന്നെ വിഷയമാണ്. നമ്മളത് ശാസ്ത്ര ചർച്ച ചെയ്തെടുക്കാൻ പാടില്ല. അപ്പോൾ അത് കർമ്മഫലം ഉണ്ടോ എന്നാണ്. കർമ്മഫലമാണ്, കർമ്മത്തിന്റെ ഫലമാണ് വട്ടെന്നാ പറയുന്നത്. അതായത് ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് വട്ടുണ്ടാകുന്നത് ഗുരുനിന്ദയുടെ ഫലമായിട്ടാണെന്നാണ്. ഒരു ജന്മത്തിൽ ഗുരുവിനെ നിന്ദിച്ചവന് ഈ ജന്മത്തിൽ
വട്ട് എന്ന് പറയുന്ന അസുഖം വരുന്നു എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. അതുപോലെ കർമ്മഫലമാണ്. ഒരാവശ്യമില്ലാതെ ഒത്തിരി പേരെ വിഷമിപ്പിക്കുന്നതായി കാണുന്നു. ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ആരും ആരും വിഷമിപ്പിക്കുന്നില്ല. അവനവൻ തന്നെ ചെയ്ത ഫലമാണ് അവനവൻ അനുഭവിക്കുന്നത്. അത് കേട്ടിട്ട് മറന്നുപോയി. ഇതാണ് നമ്മുടെ കുഴപ്പം. എല്ലാം കേൾക്കും, പക്ഷെ അവസരം വരുമ്പോൾ മറന്നുപോകും. ഒരു വട്ടും ഒരാൾക്ക് അങ്ങനെ എന്തെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഫലം അയാളുടെ തന്നെ കർമ്മഫലമാണ്. മനസ്സിന്റെ സമനില തെറ്റുന്നത് ഗുരുനിന്ദയുടെ ഫലമാണെന്നും ചികിത്സിച്ച് മാറ്റാൻ പ്രയാസമാണെന്നുമാണ് നമ്മുടെ ആയുർവേദത്തിൽ മാധവ നിദാനം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, അത് പറയുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ അതിന് പിന്നെ ഈ പറയുന്ന പ്രശ്നം സ്വന്തം പ്രശ്നത്തിന് കാരണം മറ്റാരുടെയും വട്ടല്ല, സ്വന്തം വട്ടാണ്. മറ്റാരുടെയും വട്ട അതിന് ഉത്തരവാദിത്വമല്ല എന്ന് വെച്ചാൽ അത് നമ്മൾ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാകാതിരിക്കുന്നതിനാണ് ഈ വട്ടം എന്ന് പറയുന്നത്. നമ്മൾ എന്തുകൊണ്ട് ദുഃഖിക്കുന്നു അതിന്റെ കാരണം നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നില്ല. അത് നമ്മുടെ വട്ടാണ്. അപ്പോ അത് അവനവൻ തന്നെയാണ് അതിന് ഉത്തരവാദി. താൻ തന്നെ ചെയ്ത കർമ്മത്തിന്റെ ഫലം താൻ അനുഭവിക്കുന്നു. മറ്റുള്ളവരെല്ലാം നിമിത്തമാണ്. അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അതിന്റെ പ്രതിവിധി എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അതിനെന്തെങ്കിലും പ്രതിവിധി സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ നിലവിലുള്ള സാഹചര്യങ്ങളിൽ യുക്തമായ രീതിയിൽ അതിനുള്ള പ്രതിവിധികൾ കായികമായോ മാനസികമായോ ഏത് രീതിയിൽ വേണോ സ്വീകരിക്കാം. അത് അവരവർക്ക് ഉത്തരിക്കുന്നു. അപ്പം നമ്മുടെ ചതുസൂത്രിയെ കുറിച്ചുള്ള ചർച്ച അവസാനിച്ചു. നമ്മുടെ ഇതുവരെയുള്ള ചർച്ച ഭംഗിയായി അവസാനിച്ചു എന്നാണ് എൻ്റെ പ്രതീക്ഷ, വിശ്വാസം. എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ് കാര്യങ്ങൾ. ബ്രഹ്മസൂത്രത്തിൻ്റെ മൊത്തത്തിലുള്ള വിഷയം എന്താണെന്നുള്ളത് ഇത്രയും നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. തുടർന്ന് ബ്രഹ്മസൂത്രം പഠിക്കേണ്ട കാര്യമില്ല. തുടർന്ന് ബ്രഹ്മസൂത്രം പഠിക്കണമെന്നുണ്ടെങ്കിൽ ഉപനിഷത്തുകളെല്ലാം നല്ലവണ്ണം പഠിച്ച ഒരാളിനെ പഠിക്കാൻ പറ്റും. കാരണം ഉപനിഷത്ത് വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിചാരമാണ്. പക്ഷെ ബ്രഹ്മസൂത്രത്തിന്റെ താല്പര്യം എന്താണെന്നുള്ളത് ഇത്രയും കൊണ്ട് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. അത് അതിൻ്റെ കൂടുതൽ സാങ്കേതികത്വത്തിലേക്ക്, സാധാരണ ടീവാ ടിപ്പണി വ്യാഖ്യാനങ്ങൾ എന്ന് പറയുന്ന അതിൻ്റെ സാങ്കേതികമായ വാദങ്ങളും സാങ്കേതികമായ ചർച്ചയുമാണ്. അപ്പൊ അത്തരം സാങ്കേതികതകളെ കഴിയുന്നത്ര ഒഴിവാക്കിയിട്ട് അതിൻ്റെ ആശയത്തെ സാരത്തെ മാത്രം മുമ്പ് ശാസ്ത്ര പരിചയം ഇല്ലാത്തവർക്ക് മനസ്സിലാക്കത്തക്ക രീതിയിലാണ് ഞാനിതിവിടെ വിശദീകരിച്ചത്. അങ്ങനെ വിശദീകരിക്കുന്നതിന് ശാസ്ത്രീയമായ ചില പോരായ്മകളും വരും. ശാസ്ത്രീയമായ ദൃഷ്ടി നോക്കുമ്പോൾ, പക്ഷെ അതിൻ്റെ സാരത്തിന്റെ ദൃഷ്ടി നോക്കുമ്പോൾ പോരായ്മകളൊന്നുമില്ല. നമ്മൾ അതിൻ്റെ താല്പര്യത്തെ മനസ്സിലാക്കുന്നതിന് ഇങ്ങനെ ഒരു വിശദീകരണം നമുക്ക് പ്രയോജനപ്പെടുത്തുള്ളൂ. അല്ലാതെ മറ്റു വാദ രീതിയിലോ ഒന്നും ഇത് സാധാരണ വിശദീകരിക്കുന്ന രീതിയിലുള്ള ഒരു പഠനം അത് ഉപയോഗിക്കത്തില്ല. അതിന് ഉള്ള പശ്ചാത്തലമുള്ളവർക്കേ അത് സഹായിക്കത്തുള്ളൂ. അപ്പം സാരം ഗ്രഹിക്കത്തക്ക രീതിയിൽ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. കൂടുതൽ ഇത് മനസ്സിലാക്കണമെന്നുള്ളവർ ഇത് വീണ്ടും ആവർത്തിക്കണം. സ്വയം തന്നെ വീണ്ടും ഇതിൻ്റെ മനനം ആവർത്തിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആശയങ്ങൾ കൂടുതൽ വെളിപ്പെടുത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി ഇത് ചർച്ച ചെയ്യാൻ കഴിഞ്ഞത് നമുക്കെല്ലാവർക്കും സന്തോഷകരമായ ഒരു കാര്യമാണ്. അതിനെ അനുസ്മരിച്ചുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കുന്നു. അപ്പം നമ്മുടെ ഈ ചർച്ച ഇവിടെ അവസാനിച്ചു. എന്നാലും നാളെ ഒരു ദിവസം കൂടി വേണമെന്നാണ്. അതായത് നാളത്തെ വരുന്നത് സംശയങ്ങൾ തീർക്കുന്നതിന് വേണ്ടി. ഇതുവരെ നമ്മൾ ഈ ചർച്ച ചെയ്തതിന് എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ ആ സംശയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന്, സംശയം തീർക്കാൻ വേണ്ടിയല്ല, സംശയം തീരുന്ന എളുപ്പമല്ല. അപ്പോൾ ആ സംശയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ ഒരു ദിവസം കൂടി സമയമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് ഞാനിന്ന് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചിട്ട് യാത്ര പറയാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇങ്ങനെ വന്നിരിക്കുന്നതുകൊണ്ട് നാളെ കൂടി അങ്ങനെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, സംശയമില്ലെങ്കിൽ ഇന്നേ പറഞ്ഞാൽ സൗകര്യമായി, സംശയം ഉണ്ടെങ്കിൽ നാളെ കൂടി നമുക്കിത് ചർച്ച ചെയ്യാം. പൂർണ്ണമിതം പൂർണ്ണമി